2020 സെപ്റ്റംബർ 10 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. വീണ്ടും നിക്ഷേപ തട്ടിപ്പുകൾ. നിക്ഷേപ തട്ടിപ്പ് മലയാളികൾക്ക് ഒട്ടും തന്നെ അപരിചിതമല്ല. എന്നിട്ടും ഇടയ്ക്കിടെ വലിയ തട്ടിപ്പുകൾക്ക് അറിഞ്ഞുകൊണ്ട് തലവെച്ചുകൊടുക്കുന്നതിലും മലയാളികൾ മുന്നിൽ തന്നെ. സംസ്ഥാനത്തും പുറത്തും നിരവധി ശാഖകളോടെ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ ഒളിവിൽ പോയത് ഈ അടുത്ത നാളിലാണ്. നിക്ഷേപകരെ കണ്ണീരിലാഴ്ത്തി കടന്നവരെ പിന്നീട് പോലീസ് പിടികൂടിയെന്നത് ശരി തന്നെ. കേസും കൂട്ടവുമൊക്കെയായി അത് അങ്ങനെ നീണ്ടുപോയെന്നു വരാം. സ്ഥാപനം പൂട്ടി ഒളിവിൽ പോകുന്നതിനു മുൻപ് ഉടമകൾ കോടതിയിൽ പാപ്പർ ഹർജി സമർപ്പിച്ചിരുന്നു. കമ്പനിയുടെയും ഉടമകളുടെയും പേരിലുള്ള വസ്തുവകകൾ വിറ്റുകിട്ടുന്ന തുക നിക്ഷേപകർക്ക് വീതിച്ചു നൽകാനുള്ള ഉദാരമനസ്കത പ്രഖ്യാപിച്ചുകൊണ്ടാണ് കമ്പനി നടത്തിപ്പുകാർ നല്ലപിള്ള ചമയാൻ ശ്രമം നടത്തിയത്. മാനേജിംഗ് ഡയറക്ടർ കുടുംബസമേതം വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്താതിരുന്നില്ല. പോലീസിന്റെ സമയോചിതമായ നീക്കമുണ്ടായതിനാൽ അത് നടന്നില്ലെന്നേയുള്ളൂ. സ്ഥാപനങ്ങളിലും ഉടമകളുടെ വസതികളിലും മറ്റും റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ഇതുപോലുള്ള ധനസ്ഥാപനങ്ങൾ ഇടപാടുകാരെ വലയിലാക്കുന്നത്. പോപ്പുലർ ഫിനാൻസും ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ആളുകളിൽ നിന്ന് സ്വീകരിച്ച കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപത്തിൽ നല്ലൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയെന്നാണ് ആരോപണം. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ വേണം ഇതെല്ലാം കണ്ടെത്താൻ. 1000-ഉം 2000-ഉം കോടി രൂപയ്ക്കിടയിലാണ് നിക്ഷേപകരുടെ നഷ്ടം എന്നാണ് കേൾക്കുന്നത്. ഇതിന്റെ സത്യം അറിയണമെങ്കിൽ അന്വേഷണം പൂർത്തിയാകും വരെ കാത്തിരിക്കേണ്ടിവരും. പോപ്പുലർ ഫിനാൻസിന്റെ വമ്പൻ തട്ടിപ്പ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാസർകോട്ടെ ജുവലറി മറയാക്കി നടന്ന മറ്റൊരു നിക്ഷേപ തട്ടിപ്പിന്റെ കഥ അറിയുന്നത്. മഞ്ചേശ്വരം MLA ചെയർമാനായ ഫാഷൻ ഗോൾഡ് ജുവലറിക്കുവേണ്ടി ബന്ധുക്കളിൽ നിന്നും അടുത്ത പരിചയക്കാരിൽ നിന്നും വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചെങ്കിലും സ്ഥാപനങ്ങൾ പിന്നീട് അടച്ചുപൂട്ടി നിക്ഷേപകരെ കബളിപ്പിച്ചു എന്നാണ് കേസ്. MLA കൂട്ടാളികളുടെയും വസതികളിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തി ഒട്ടനവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. പണം മാത്രമല്ല, പലരും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും നിക്ഷേപമായി നൽകിയിരുന്നു. 800 നിക്ഷേപകരിൽ നിന്നായി 130 കോടിയോളം രൂപയാണ് സ്ഥാപനം നിക്ഷേപമായി സ്വീകരിച്ചതെന്നാണ് വിവരം. നിക്ഷേപം സ്വീകരിച്ചതായി കാണിക്കുന്ന മുദ്രപത്രരേഖ മാത്രമേ നിക്ഷേപകരുടെ പക്കലുള്ളൂ. ലാഭവിഹിതമോ പലിശയോ മാത്രമല്ല, മുതൽ പോലും തിരിച്ചുകിട്ടാതായപ്പോഴാണ് പലരും പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പോലീസ് ഇതിനകം 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അനധികൃതവും നിയമവിരുദ്ധവുമായി നിക്ഷേപം സ്വീകരിച്ചതിനും വഞ്ചനയ്ക്കുമൊക്കെ കേസെടുത്തിട്ടുണ്ട്. 2-3 ലക്ഷത്തിന്റെ ചെറിയ നിക്ഷേപം തൊട്ട് കോടികൾ വരെ നിക്ഷേപിച്ചവരുണ്ട്. ശാഖകൾ അടച്ചുപൂട്ടിയതോടെയാണ് നിക്ഷേപകരിൽ ആശങ്ക ജനിച്ചത്. പണവും പണ്ടവും നിക്ഷേപമായി നൽകിയവർ അത് തിരികെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. ബാങ്ക് പലിശയിൽ നിന്ന് ഏറെ ഉയർന്ന പലിശയിൽ ആകൃഷ്ടരായാണ് പോപ്പുലറിലെ നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യം അടിയറ വച്ചതെങ്കിൽ അടുത്ത ബന്ധു ഒരിക്കലും ചതിക്കുകയില്ലെന്ന കറതീർന്ന വിശ്വാസമാണ് ജുവലറി നിക്ഷേപകരെ ചതിക്കുഴിയിലാക്കിയത്. ഇതുപോലുള്ള ധനസ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും കൌശലപൂർവം ഒരുക്കുന്ന ചതി മുൻകൂട്ടി മനസ്സിലാക്കാൻ പലർക്കും കഴിയാറില്ല. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് ചതി പറ്റിയെന്ന് ബോധ്യമാവുക. എത്ര ദുരനുഭവങ്ങളുണ്ടായാലും ആളുകൾ പഠിക്കുകയില്ലെന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ. 10 മുൻപ് തുടങ്ങിയതാണ് ഇതുപോലുള്ള വഞ്ചനയും തട്ടിപ്പും. കുറിക്കമ്പനികളും ആട്, മാഞ്ചിയം, തേക്ക്, തോട്ടം തട്ടിപ്പുമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പണമിടപാട് സ്ഥാപനങ്ങളുടെ ആഘോഷപൂർവമായ വരവ്. പാവപ്പെട്ടവരുൾപ്പെടെ ഒട്ടനവധി പേരുടെ സകല സമ്പാദ്യവും സമാഹരിച്ച് മുങ്ങിയ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഉടമകളും അവരുടെ ചാർച്ചക്കാരും നന്നായതല്ലാതെ നിക്ഷേപകരിൽ ആർക്കും ഒരു ഗുണവും ഉണ്ടായില്ല. ഉദാഹരണങ്ങൾ പച്ചയോടെ മുന്നിലുണ്ടായിട്ടും പിന്നെയും പിന്നെയും നിക്ഷേപ തട്ടിപ്പുകാർ രംഗത്തു വരുന്നുണ്ടെന്നുള്ളതാണ് രസകരമായ കാര്യം. അവയിൽ നിക്ഷേപം നടത്താൻ ആളുകളുമുണ്ട്. സാധാരണക്കാരുൾപ്പെടെ ഒട്ടേറെ പേരെ തട്ടിപ്പു കമ്പനികളിലേക്ക് എത്തിക്കുന്നതിൽ സർക്കാരിനും ബാങ്കുകൾക്കും വലിയ പങ്കുണ്ടെന്ന വസ്തുത മറന്നുകൂടാ. ബാങ്കുകൾ നിക്ഷേപ പലിശ ഗണ്യമായി വെട്ടിക്കുറച്ചത് തട്ടിപ്പു കമ്പനികൾക്ക് വളരാനുള്ള നല്ല അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ നാലും അഞ്ചും ശതമാനം കൂടുതൽ പലിശ നൽകുന്നവരെ തേടി ആളുകൾ പോകുന്നത് സ്വാഭാവികമാണ്. ഉള്ളതെല്ലാം നിക്ഷേപമായി ഇട്ട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ബാങ്കുകൾ നിക്ഷേപ പലിശ 6-7% കുറച്ചതോടെ വരുമാനക്കുറവ് മൂലം കഷ്ടത്തിലായവർ അനവധിയാണ്. അവരിൽ കുറെ പേരെങ്കിലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലെ ഉയർന്ന പലിശ മോഹിച്ച് ചതിക്കുഴിയിൽ വീഴാറുണ്ട്. പ്രവാസികളിൽ നിന്നുള്ള നിക്ഷേപത്തിന് 10% പലിശ നൽകുന്ന ബോണ്ട് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ അതേ ആനുകൂല്യം നാട്ടുകാർക്ക് നൽകാൻ തയ്യാറല്ല. അതുപോലെ റിസർവ് ബാങ്കിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് സർക്കാർ വായ്പയെടുക്കും. അതേ പലിശ നൽകിയാൽ നാട്ടുകാരിൽ നിന്ന് എത്ര കോടി വേണമെങ്കിലും സമാഹരിക്കാം. എന്നാൽ ഇതിനൊന്നും കേന്ദ്ര ബാങ്കിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ അനുമതി ഇല്ല. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ കർക്കശ നിയന്ത്രണങ്ങളുണ്ടെന്നാണ് വൈപ്പ്. അതിനിടയിലും നാട്ടുകാരെ കബളിപ്പിച്ച് സമ്പന്നരാകുന്നവർക്ക് കുറവൊന്നുമില്ല.